ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് സിംപ്ലി മലയാളി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചിട്ടാണ്. അതായത് അതിൻ്റെ സിസ്റ്റം, അതായത് അത് ഇന്ത്യയിൽ നടത്തുന്ന വോട്ടെടുപ്പുമായി വ്യത്യാസമുണ്ട്. അതായത് യു എസും ഇന്ത്യയും ശരിക്കും രണ്ടും ഡെമോക്രാറ്റിക് നേഷൻസ് ആണ്. പക്ഷേ ഇവിടെ നടക്കുന്ന സിസ്റ്റം ഡിഫറെൻ്റാണ്. അതായത് നവംബർ 3rd ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപിൻ്റെയും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. പക്ഷേ അമേരിക്കൻ ഇലക്ഷൻ ഇസ് പ്രിറ്റി ഡിഫറെൻ്റ് ഫ്രം ഇന്ത്യൻ ഇലക്ഷൻ. ഇന്ത്യൻ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും അടുത്ത പ്രൈം മിനിസ്റ്റർ. പക്ഷേ യു എസിൽ അങ്ങനെയല്ല. യു എസിൽ ഇപ്പം ഇഫ് യു ആർ സെക്കൻഡ് ഓൾസോ, അതായത് വോട്ട് കുറഞ്ഞാലും നിങ്ങൾക്ക് പ്രസിഡൻ്റ് ആവാം. അതായത് 2016 ട്രംപിന് കിട്ടിയത് 46.1% വോട്ടാണ്. പക്ഷേ ഹില്ലറി ക്ലിൻ്റന് കിട്ടിയത് 48.2% വോട്ട്. അതായത് 2% മുകളിൽ വോട്ട് ഹില്ലറി ക്ലിൻ്റന് കിട്ടി, പക്ഷേ ട്രംപ് ആയിരുന്നു ആ പ്രസിഡൻ്റ് ആയത്. അപ്പം ഇതിൻ്റെ സിസ്റ്റം ആക്ച്വലി കുറച്ച് വ്യത്യാസമാണ്. യു എസിൻ്റെ ഈ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ പേരാണ് ഇലക്ട്രൽ കോളേജ്. അപ്പോൾ ഇലക്ട്രൽ കോളേജ് എന്ന് വെച്ചാൽ ഇസ് എ ബോഡി ഓഫ് ഇലക്ടേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭരണഘടന പറയുന്നത് എല്ലാ 4 ഇലക്ട്രൽ കോളേജിലൂടെ ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹില്ലറി ക്ലിൻ്റന് 48% വോട്ടും കിട്ടി, പക്ഷേ ട്രംപിന് 46% മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ ട്രംപ് ആയിരുന്നു പ്രസിഡൻറ്റ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രൽ കോളേജാണ്. അതായത് ട്രംപിന് കിട്ടിയ സീറ്റ്സ് എന്ന് വെച്ചാൽ 304 ഒരു പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻ്റ് ആവാനുള്ള മിനിമം നമ്പർ ഓഫ് സീറ്റ്സ് 270. പക്ഷേ ഹില്ലറി ക്ലിൻ്റന് അത് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശരിക്കും ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതായത് ട്രംപിന് വോട്ട് കുറവ്, പക്ഷേ ട്രംപ് ആയിരുന്നു പ്രസിഡൻറ്റ്. അത് ശരിക്കൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ്. ബട്ട് ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി. 238 സീറ്റ്സാണ്, ഇലക്ടേഴ്സാണ് ഒരു ആ രാജ്യത്തിനുള്ളത്. അപ്പം അതിൽ 270 കിട്ടുന്ന ആളാണ് പ്രസിഡൻറ്റ്. അപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ സീറ്റ്സ് ഉള്ളത് കാലിഫോർണിയ പറഞ്ഞൊരു സ്റ്റേറ്റിനാണ്. അതായത് 55 ഇലക്ടേഴ്സ് ഉള്ളത് കാലിഫോർണിയക്കും, പിന്നെ ടെക്സസിന് 38, ന്യൂയോർക്കിന് 29, ഫ്ലോറിഡ 29, അങ്ങനെ താഴെത്തായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഈ ഇലക്ട്രൽ സീറ്റ്സ് നിർണ്ണയിക്കുക എന്ന്. അതായത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ്സ് കിട്ടൽ. അപ്പോൾ കാലിഫോർണിയയിൽ പോപ്പുലേഷൻ കൂടുതലുള്ളത് കാരണം അവിടുത്തെ ഇലക്ട്രൽ സീറ്റ്സിൻ്റെ നമ്പറും കൂടും. അപ്പം ഓരോ 10 സെൻസസ് എടുക്കും. അതായത് ഇപ്പോൾ സെൻസസ് എടുത്തിട്ട് ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രൽ സീറ്റ്സിൻ്റെ നമ്പറും കുറക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ കൂടി അവിടുത്തെ സീറ്റ്സും അതിനനുസരിച്ച് കൂടുകയും ചെയ്യും ഓരോ 10 സെൻസസ് അനുസരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ട്രംപിന് 304 സീറ്റ്സ് കിട്ടിയ കാരണം മാത്രമാണ് അയാൾ ജയിച്ചത്. നമ്പേഴ്സ് മാത്രം കണക്ക് കാര്യമില്ല പോപ്പുലേഷൻ്റെ. അപ്പം ഇപ്പം 51% വോട്ട് കിട്ടി ഒരു സ്റ്റേറ്റിൽ. അപ്പോൾ അവിടുത്തെ മുഴുവൻ സീറ്റും അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇപ്പം എക്സ് കാൻഡിഡേറ്റിന് 51% വോട്ട്സ് കിട്ടി, വൈ കാൻഡിഡേറ്റിന് 49% വോട്ട്സ് കിട്ടി. പക്ഷേ 51% കിട്ടിയ ആൾക്കായിരിക്കും മൊത്തം സീറ്റ്സ്. അതായത് കാലിഫോർണിയയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ 55 സീറ്റ്സ് മൊത്തം അയാൾക്ക് മാത്രമേ കിട്ടൂ. അതായത് 49% കിട്ടിയ ആൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 49% ആൾക്കാർ വോട്ട് ചെയ്ത് വെറുതെ ആയി പോയി എന്നൊരു തോന്നലുണ്ടാവും. അടുത്തത് പറയാനുള്ളത് മേജർ പാർട്ടീസ് ഇൻ അമേരിക്ക. അതായത് മെയിനായിട്ട് കുറേ പാർട്ടീസ് ഉണ്ട്, പക്ഷേ മേജറായിട്ട് 2 ഇല്ലോ. അതായത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും. ഡെമോക്രാറ്റ് പാർട്ടി തുടങ്ങിയത് 1928. അതായത് ഒരു പ്രോ സ്ലേവറി പാർട്ടി. അതിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ആൻഡ്രൂ ജാക്സൺ 1829 എലക്ട് ആയ ഒരാളാണ്. അപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ കുറേ ഫേമസ് ആയ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ എക്സ് പ്രസിഡൻ്റായ ഒബാമ, പിന്നെ ഇപ്പോൾ മത്സരിക്കുന്ന ജോ ബൈഡൻ ഈസ് എ ഡെമോക്രാറ്റ്, പിന്നെ ഹാരി എസ് ട്രൂമാൻ, പിന്നെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വോൾട്ട്, പിന്നെ ജോൺ എഫ് കെന്നഡി, ബിൽ ക്ലിൻ്റൺ, അവരെല്ലാവരും ഡെമോക്രാറ്റ്സ് ആണ്. അപ്പം ലാസ്റ്റ് ടൈം ജയിച്ച ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കനാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി 1854 തുടങ്ങിയതാണ്. അതൊരു ആൻറ്റി സ്ലേവറി പാർട്ടി ആയിട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ മോസ്റ്റ് ഫേമസ് ആയ പ്രസിഡൻ്റാണ് അബ്രഹാം ലിങ്കൺ. പിന്നെ വേറെ ഫേമസ് പ്രസിഡൻസ് ആ പാർട്ടിയിലുള്ളത് റിച്ചാർഡ് നിക്സൺ, റൊണാൾഡ് റേഗൺ, പിന്നെ നമ്മുടെ ജോർജ് ബുഷ്, ജോർജ് ഡബ്ല്യു ബുഷ്, പിന്നെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴത്തെ കറൻറ്റ് പ്രസിഡൻ്റ് റിപ്പബ്ലിക്കനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രൽ കോളേജ് ശരിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാരണം കാലിഫോർണിയ, ഇപ്പം കാലിഫോർണിയേൻ്റെ ജനസംഖ്യ വെച്ചാൽ 39.5 അവിടെ കൊടുത്തിരിക്കുന്ന, അസൈൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രൽ വോട്ട്സ് പറഞ്ഞാൽ 55. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55 വോട്ട്സാണ് കാലിഫോർണിയയിലുള്ളത്. പക്ഷേ ഇപ്പം വേറെ 22 സ്റ്റേറ്റ്സ് എടുത്താൽ അതിൽ കോമ്പിനേഷനായി ആയ പോപ്പുലേഷനാണ് 37.8 മില്യൺ. അവിടെ ഉള്ള ഇലക്ട്രൽ വോട്ട്സ് 96. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇനീക്വാളിറ്റി കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു സ്റ്റേറ്റിന് 55 വോട്ട്, അതിൻ്റെ പോപ്പുലേഷൻ 22 സ്റ്റേറ്റ് കമ്പൈൻ ചെയ്തതിനേക്കാളും പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ അവിടുത്തെ സീറ്റ്സ് 40 കുറവാണ്. അപ്പം അങ്ങനെ ഇനീക്വാളിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 2000 ഇലക്ഷൻ നടക്കുമ്പം ജോർജ് ബുഷിന് അതിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ അൽഗോറിനെക്കാളും 500,000 വോട്ട്സ് കുറവായിരുന്നു. പക്ഷേ പ്രസിഡൻ്റ് ആയത് ജോർജ് ബുഷാണ്. അത് ഇനീക്വാളിറ്റി, ശരിക്കും ഇനീക്വാളിറ്റി ആണ് നമ്മുടെ ഇലക്ട്രൽ കോളേജിൻ്റെ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2014 ട്രംപ് ജയിച്ചത് ഒരു ഇനീക്വാളിറ്റി നമുക്ക് കണക്കാക്കാം ഇലക്ട്രൽ കോളേജിൻ്റെ. പിന്നെ ഇപ്പോൾ കുറേ സർവേ പുറത്തു വരുന്നുണ്ട്, അതായത് ജോ ബൈഡനെ മുൻതൂക്കും, ജോ ബൈഡനെ ജയിക്കാൻ ചാൻസ്. പക്ഷേ അതേപോലെ തന്നെ ഹില്ലറി ക്ലിന്റണ് കഴിഞ്ഞ പ്രാവശ്യം 99% ചാൻസ് കൊടുത്ത കുറേ സർവീസ് ഉണ്ട്. 1% ചാൻസ് വിജയ സാധ്യത മാത്രമല്ല ട്രംപാണ് പക്ഷേ പ്രസിഡൻ്റ് ആയത്. അത് ശരിക്കും ഇലക്ട്രൽ കോളേജ് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ ബേസ്ഡ് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ട്രംപ് ശരിക്കും നാണംകെട്ട് തോൽവിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം എൻ്റെ അഭിപ്രായത്തിൽ ട്രംപിനായിരിക്കും വോട്ട് കുറവ്. പക്ഷേ ഇലക്ട്രൽ കോളേജ് എന്നൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ മാത്രം ട്രംപിന് പ്രസിഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ഇലക്ട്രൽ കോളേജിൻ്റെ നോർമൽ ഡെമോക്രാറ്റിക് സിറ്റുവേഷനിൽ വ്യത്യാസമാക്കുന്നത്. പിന്നെ ഇപ്പം 3rd November റിസൾട്ട്സ് അനൗൺസ് ചെയ്യില്ല. അപ്പം ജോ ബൈഡൻ ജയിച്ചാൽ ചിലപ്പം ഇലക്ട്രൽ സിസ്റ്റം തന്നെ മാറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 2 വോട്ട് കുറഞ്ഞിട്ടും ജയിച്ച സ്ഥാനാർത്ഥികൾ റിപ്പബ്ലിക്കൻസ് ആയിരുന്നു, അതായത് ജോർജ് ബുഷും ഡൊണാൾഡ് ട്രംപും. വോട്ട് കുറഞ്ഞിട്ടും സീറ്റ്സിൻ്റെ മുൻതൂക്കത്തിൽ ജയിച്ച 2 രണ്ടാൾ റിപ്പബ്ലിക്കൻസുമാണ്. അപ്പോൾ ഡെമോക്രാറ്റ്സിന് അതൊരു ഇനീക്വാലിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? മേ ബി അവർ ഈ സിസ്റ്റം തന്നെ മാറ്റാൻ ചാൻസ് ഉണ്ട്, ഈ വോട്ടിംഗ് സിസ്റ്റം. അപ്പം മെയിനായിട്ടുള്ളൊരു സാധ്യത വെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആൾ ജയിക്കട്ടെ, അടുത്ത പ്രസിഡൻ്റ് ആവട്ടെ, അങ്ങനെയുള്ള ഒരു ഐഡിയ ആയിരിക്കും പ്രപ്പോസ് ചെയ്യാൻ ചാൻസ്. അതുതന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അതായത് ബാക്കി സിസ്റ്റം, അതായത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ വോട്ട് ചെയ്യുന്ന ആളായിരിക്കണ്ടേ അടുത്ത പ്രസിഡൻറ്റ്. അപ്പം ഇലക്ട്രൽ കോളേജിന് അതിൻ്റേതായ ഇനീക്വാളിറ്റീസും ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്കിനി 3rd November വരെ കാത്തു നിന്നിട്ട് ഇപ്പോൾ ട്രംപാണോ ജോ ബൈഡനാണോ ജയിക്കുന്നത് അതനുസരിച്ചിട്ട് മൊത്തത്തിലുള്ള സിസ്റ്റവും മാറാൻ ചാൻസ് ഉണ്ട്.